നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഇന്നത്തെ വാർത്ത.
നമസ്കാരം, SBS മലയാളം ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 5, ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് ദിജു ശിവദാസ്. ഓസ്ട്രേലിയയിലെ ബാങ്കിംഗ് പലിശ നിരക്ക് വീണ്ടും മാറ്റമില്ലാതെ നിലനിർത്താൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു. നാണയപ്പെരുപ്പം കുറഞ്ഞതിന് പിന്നാലെ പലിശ നിരക്കും കുറയ്ക്കണമെന്ന സമ്മർദ്ദം ശക്തമായിരുന്നുവെങ്കിലും പലിശ 4.35% തന്നെ തുടരാനാണ് തീരുമാനം. തുടർച്ചയായ 12-ാം മാസമാണ് പലിശ ഈ നിരക്കിൽ തുടരുന്നത്. 2011 നവംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പലിശ നിരക്കാണ് രാജ്യത്ത് ഇപ്പോഴുള്ളത്. നാണയപ്പെരുപ്പം കുറയുന്നതായി കണക്കുകൾ കാണിക്കുന്നുണ്ടെങ്കിലും ട്രിംഡ് ഇൻഫ്ലേഷൻ എന്ന അടിസ്ഥാന നാണയപ്പെരുപ്പ നിരക്ക് ഇപ്പോഴും ഉയർന്നു തന്നെയാണെന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടി. വാർഷിക നാണയപ്പെരുപ്പം 2.8% കുറഞ്ഞെങ്കിലും ട്രിംഡ് നാണയപ്പെരുപ്പം ഇപ്പോഴും 3.5%. അടുത്ത വർഷം ഫെബ്രുവരിയിലോ ഏപ്രിലോ മാത്രമേ പലിശ കുറച്ചു തുടങ്ങുള്ളൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ കരുതുന്നത്. ഇന്ത്യക്കെതിരെ കാനഡ ഉയർത്തിയ ആരോപണങ്ങളിൽ ആശങ്കയുണ്ടെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ് പറഞ്ഞു. ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് ഈ ആശങ്ക അറിയിച്ചതായും പെനി വോങ് വ്യക്തമാക്കി. കാനഡയിലെ ഖാലിസ്ഥാൻ അനുകൂല നേതാവായ ഹർദീപ് സിംഗ് നിജർ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന ആരോപണമാണ് കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉയർത്തിയത്. ഇതേ തുടർന്ന് ഇന്ത്യയും കാനഡയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുകയാണ്. കാനഡയുടെ നിയമസംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്നും ഏതു വിഭാഗക്കാരായാലും എല്ലാവർക്കും സുരക്ഷിതത്വമുണ്ടാകണമെന്ന നിലപാടാണ് ഓസ്ട്രേലിയക്കുള്ളതെന്നും പെനി വോങ് പറഞ്ഞു.
People have a right to be safe and respected regardless of who they are in our country. That's the essence of our multicultural democracy. We've made clear our concerns about the allegations under investigations. We've said that we respect Canada's judicial process. We convey our views to India as you would expect us to do.
അതേസമയം കാനഡയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് എസ് ജയശങ്കർ ആരോപിച്ചു. വിഘടനവാദത്തിന് കൂട്ടുനിൽക്കുകയാണ് കാനഡയെന്നും ജയശങ്കർ കുറ്റപ്പെടുത്തി.
Canada has developed a pattern of making allegations without providing specifics. Secondly, when we look at Canada, for us the fact that they are putting our diplomats under surveillance is something which is unacceptable.
വിക്ടോറിയയിലെ ഡെയിൽസ്ഫോർഡിൽ കാറിടിച്ച് 5 ഇന്ത്യൻ വംശജർ കൊല്ലപ്പെട്ടതിന്റെ 1-ാം വാർഷികത്തിൽ അവരെ അനുസ്മരിക്കാനായി പ്രദേശത്തുള്ളവർ ഒത്തുകൂടി. റെസ്റ്റോറന്റിന് പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന 2 ഇന്ത്യൻ കുടുംബങ്ങൾക്ക് നേരെയാണ് കാറിടിച്ചു കയറിയത്. 2 കുട്ടികൾ അടക്കമാണ് 5 പേർ മരിച്ചത്. കാറോടിച്ചിരുന്ന വില്യം സോയിൽ എന്നയാൾ പ്രമേഹ രോഗിയായിരുന്നുവെന്നും രക്തത്തിൽ പഞ്ചസാര കുറഞ്ഞതുകൊണ്ടാണ് അപകടമുണ്ടായതെന്നും കണക്കിലെടുത്ത് കോടതി അയാളെ വെറുതെ വിട്ടിരുന്നു. റോയൽ ഡെയിൽസ്ഫോർഡ് ഹോട്ടലിന് മുന്നിൽ ഒത്തുകൂടിയ പ്രാദേശിക കൌൺസിൽ മേധാവികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പൂക്കളർപ്പിക്കുകയും മൗനമാചരിക്കുകയും ചെയ്തു. ഒരു രാജ്യാന്തര വാർത്ത കൂടി നോക്കാം. അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആരാണെന്ന് നാളെ അറിയാം. ഓസ്ട്രേലിയൻ സമയം ബുധനാഴ്ച വൈകിട്ടോടെ മത്സരഫലം വ്യക്തമാകും. നിലവിൽ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസും മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപുമായി അവസാന നിമിഷങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. നിരവധി സ്വിംഗ് സംസ്ഥാനങ്ങളാകും അന്തിമ വിജയിയെ തീരുമാനിക്കുന്നത്. ഇടയ്ക്ക് പിന്നിലായിരുന്ന ഡൊണാൾഡ് ട്രംപ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ കമല ഹാരിസിന് ഒപ്പമെത്തിയിട്ടുണ്ട്. അതിനിടെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായാലും ഓസ്ട്രേലിയയുമായുള്ള ബന്ധത്തിൽ കോട്ടം തട്ടില്ലെന്ന് ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാൾസ് പറഞ്ഞു. പ്രധാനമന്ത്രി ആന്റണി അൽബനീസി മുൻപ് ട്രംപിനെ വിമർശിക്കുന്ന വീഡിയോ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം. മെൽബൺ കപ്പ് കുതിരയോട്ട മത്സരത്തിൽ ഓസ്ട്രേലിയൻ പന്തേക്കുതിരയായ നൈറ്റ്സ് ചോയ്സ് ജേതാവായി. ഫോട്ടോ ഫിനിഷിലാണ് ജപ്പാനിൽ നിന്നുള്ള വാർഫ് സ്പീഡിനെ നൈറ്റ്സ് ചോയ്സ് പിന്നിലാക്കിയത്. അയർലൻഡുകാരനായ റോബി ഡോലനായിരുന്നു നൈറ്റ്സ് ചോയ്സിന്റെ ജോക്കി. 5 വർഷം പ്രായമുള്ള മത്സരക്കുതിരയാണ് നൈറ്റ്സ് ചോയ്സ്. നൈറ്റ്സ് ചോയ്സിന്റെ പരിശീലകയായ ഷീല ലാക്സൺ 2-ാം തവണയാണ് മെൽബൺ കപ്പ് നേടുന്നത്. 23 വർഷം മുമ്പായിരുന്നു ന്യൂസിലൻഡുകാരിയായ ഷീല ലാക്സന്റെ ആദ്യ നേട്ടം. SBS മലയാളം ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് 5 മണിക്ക് കേൾക്കാം. ഇന്നത്തെ വാർത്ത വായിച്ചത് ദിജു ശിവദാസ്. ഇന്നത്തെ വാർത്ത
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.